അടുത്ത കാലം വരെ മലയാളികൾക്ക് പൊതുവെ അപരിചിത നഗരമായിരുന്നു നോർത്തേൺ ടെറിട്ടറിയുടെ തലസ്ഥാനമായ ഡാർവിൻ. സിഡ്നി, മെൽബൺ, പെർത്ത്, അഡ്ലൈഡ് തുടങ്ങിയ നഗരങ്ങളിൽ നിന്ന് വിഭിന്നമായി ഓസ്ട്രേലിയയുടെ ഏറ്റവും വടക്കേറ്റത്താണ് ഡാർവിൻ സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ പോലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ് ഡാർവിൻ്റെ പ്രത്യേകത. ഏഷ്യൻ രാജ്യങ്ങളായ ഇന്തോനേഷ്യ, ഈസ്റ്റ് ടിമോർ, ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കുള്ള ഒരു പ്രധാന ഗേറ്റ് വേ ആയി ഇന്ന് ഡാർവിൻ മാറിയിരിക്കുന്നു. ഡാർവിൻ നഗരത്തിന് അനേക വർഷങ്ങളുടെ ചരിത്രം പറയുവാനുണ്ടെങ്കിലും ഇന്ന് കാണുന്ന ഡാർവിനും പ്രാന്തപ്രദേശങ്ങളും വികസിച്ചത് 1974 ഡാർവിനെ തകർത്തെറിഞ്ഞ സൈക്ലോൺ ട്രേസിക്ക് ശേഷമാണ്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഏകദേശം 127,000 പേർ ഡാർവിനിൽ വസിക്കുന്നു. മറ്റു നഗരങ്ങളിലെ മലയാളി കുടിയേറ്റ ചരിത്രത്തിൽ നിന്ന് വിഭിന്നമായി ഡാർവിനിലേക്കുള്ള വ്യാപകമായ കുടിയേറ്റത്തിന് ഏതാനും വർഷങ്ങളുടെ പഴക്കമേയുള്ളൂവെങ്കിലും അപൂർവം ചില മലയാളികൾ ഡാർവിനിൽ എത്തിയിട്ട് അനേക വർഷങ്ങളായി. ഇത്തരത്തിൽ എത്തിയ ഒരാളാണ് സൈക്ലോൺ ട്രേസിക്ക് മുൻപ് കുടുംബസമേതം ഇവിടെ എത്തിയ സെബാസ്റ്റ്യൻ കട്ടമ്പള്ളി. ആദ്യകാല മലയാളി കുടിയേറ്റത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ.
ഞാൻ ഇവിടെ വന്നത് 1972 December 22 ഞാനും എൻ്റെ ഭാര്യയും 3 കൊച്ചുമക്കളുമായിട്ട് ഇവിടെ വന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ പോയി. അത് 1974 നാട്ടിൽ പോയതിന് ശേഷം ഒരു 4 സൈക്ലോൺ ട്രൈസി വന്ന് വീട് മുഴുവൻ തകർത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡിസ്പ്ലേസ്ഡ് ആയി. ഞങ്ങൾക്ക് ഡാർവിനിൽ താമസിക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ സിഡ്നിയിൽ പോയി. നാട്ടിൽ നിന്ന് സിഡ്നിയിൽ പോയി. സിഡ്നിയിൽ ഞങ്ങൾ 1 താമസിച്ചു, കബർമറ്റ എന്ന സ്ഥലത്ത്. അത് കഴിഞ്ഞ് ഡാർവിൻ റീകൺസ്ട്രക്ഷൻ നടന്ന് ഞങ്ങൾ തിരിച്ചു വന്ന്, ഞങ്ങൾ സെൻറ് മേരീസ് ചർച്ചിൻ്റെ മുൻപിൽ ഉള്ള ഒരു കാരമാൻ ഗവൺമെൻറ് ഞങ്ങൾക്ക് തന്നു. അത് അവിടെ ഞങ്ങൾ താമസിച്ചു. അവിടെ 6 കാരമാനിൽ താമസിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് മാറി. ഈ ഭവനത്തിൽ വന്നിട്ട് 36 പിന്നീട് മലയാളികൾ ഇവിടെ വരാൻ തുടങ്ങിയത് 2003 മുതലാണ്. 2003 മലയാളികൾ 1-2 പേരെങ്കിലും വന്നു. അത് കഴിഞ്ഞ് കൂടുതലായി മലയാളികൾ കഴിഞ്ഞ 3-4 ധാരാളം മലയാളികൾ ഇവിടെ വന്നു. ഡാർവിൻ ആകപ്പാടെ ഒരു ചെറിയ സ്ഥലമായിരുന്നു. കാരണം ബാഗട്ട് റോഡ് വരെ ഉള്ളായിരുന്നു. ബാഗട്ട് റോഡിൽ യാതൊരു ബിൽഡിങ്സും ഇല്ല. ഒരു BP സ്റ്റേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്രാഫിക് ലൈറ്റുകൾ വളരെ കുറവായിരുന്നു. ആളുകൾ തന്നെ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് ട്രാഫിക് വളരെ ഈസി ആയിരുന്നു. ഫുഡും അതുമൊക്കെ വളരെ ചീപ്പറായിരുന്നു ഇൻ ദോസ് ഡേയ്സ്. സാലറി വാസ് നോട്ട് വെരി ബിഗ്. പക്ഷെ ഇപ്പോഴേ എല്ലാത്തിനും വില കൂടി. ഡാർവിൻ ഒരു വളരെ ഫ്രണ്ട്ലിയസ്റ്റ് സിറ്റിയാണ്. കാരണം യൂറോപ്യൻസും ലോക്കൽസും എല്ലാവരും, ലോക്കൽ മീൻസ് അബർജിനീസ് ആൻഡ് അതർ പീപ്പിൾ ആർ ഓൾ ഫ്രണ്ട്ലി പീപ്പിൾ. അതുകൊണ്ടാണ് ഇവിടുന്ന് പോകാത്തതിൻ്റെ കാര്യം നമ്മുടെ വെതർ ഒരു നല്ല സംഗതിയായിട്ടാണ് തോന്നുന്നത്. കാരണം നമ്മുടെ കേരളത്തിലെ വെതർ പോലാണ് ഏകദേശം ഇവിടെ.
ഇന്ന് ഡാർവിനിലുള്ള മലയാളി സമൂഹങ്ങളിൽ കൂടുതൽ പേരും ഈ അടുത്ത കാലത്ത് UK, അയർലൻഡ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയവരാണ്. ഇന്ന് ഏകദേശം 300 മലയാളി കുടുംബങ്ങൾ ഡാർവിനിൽ വസിക്കുന്നു. അതുപോലെ തന്നെ നോർത്തേൺ ടെറിട്ടറിയുടെ മറ്റ് പ്രധാന നഗരങ്ങളായ ആലിസ് സ്പ്രിംഗ്, ടെനൻ ക്രീക്ക്, കാതറിൻ, നുലൻബോയ് തുടങ്ങിയ സ്ഥലങ്ങളിലും മലയാളി സാന്നിധ്യമുണ്ട്. ഡാർവിനെക്കുറിച്ച് അധികമൊന്നും കുടിയേറുന്നതിന് മുമ്പ് അറിഞ്ഞിരുന്നില്ലെങ്കിലും കേരളത്തിൻ്റെ കാലാവസ്ഥ സാഹചര്യങ്ങളുമായി ഡാർവിനിലുള്ള സാമ്യം നിമിത്തം മലയാളികൾ ഡാർവിനെ പൊതുവെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ ചക്കയും മാങ്ങയും കപ്പയും തേങ്ങയും അടുക്കള പച്ചക്കറികളുമെല്ലാം ഇവിടെ സുലഭമായി ലഭിക്കുന്നു. എന്താണ് ഡാർവിനെ വ്യത്യസ്തമാക്കുന്നത്? ഡാർവിൻ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ബേബി എബ്രാഹിം പറയുന്നത് ശ്രദ്ധിക്കുക.
ഇവിടെ ഞങ്ങൾ ആദ്യം വരുന്ന കാലത്ത് 3 മലയാളി ഫാമിലി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് അത് 3 ഏതാണ്ട് ഇവിടുന്ന് മെൽബൺ, സിഡ്നിയിലേക്ക് മൂവ് ചെയ്തു. അത് കഴിഞ്ഞ 5 കഴിഞ്ഞ ഒരു 5 കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതലായിട്ട് മലയാളികളുടെ നാട്ടിൽ നിന്നും അയർലൻഡിൽ നിന്നും UKയിൽ നിന്നും ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരാനിടയായത്. കുറച്ച് ആൾക്കാർ ഡൗൺ സൗത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഒരു നല്ലൊരു കമ്മ്യൂണിറ്റി ആയിട്ട്, ഏതാണ്ട് ഒരു 350-450 ഇടയ്ക്കുള്ള കമ്മ്യൂണിറ്റി ആയിട്ട് വളരുവാൻ മലയാളി അസോസിയേഷനും സാധിച്ചിട്ടുണ്ട്. മലയാളികൾ അത്രയും മലയാളികൾ ഇവിടെയുണ്ട്. പിന്നെ ഏതാണ്ട് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പകുതിയിലധികം മലയാളികളാണ് ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് വളരെ അഭിമാനപരമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഡാർവിനെ പറ്റി പലർക്കും ഓർക്കും ഒരു റിമോട്ട് ഏരിയ ആണ്, എന്താണ് ഇങ്ങോട്ട് അധികം ആൾക്കാർ വരുന്നില്ലാത്ത എന്ന് പലരും ചിന്തിക്കുമായിരിക്കും. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇവിടെ വന്ന് ഒരിക്കൽ താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് മൂവ് ചെയ്യാൻ വളരെ പാടാണ്. പണ്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ചാൾസ് ലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇവിടെ നിന്ന് സ്റ്റുഡൻസിനെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി എറണാകുളത്തേക്ക് പോയപ്പോൾ ഇവിടുന്ന് ഇന്റർനാഷണൽ ഓഫീസർ പോയപ്പം അദ്ദേഹം അവിടെ ആദ്യം ചെന്ന് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിനുണ്ടായ വികാരം പറഞ്ഞത്, ഇത് ഞാൻ വീണ്ടും ഡാർവിനിൽ തന്നെയാണോ വീണ്ടും വന്നിറങ്ങാൻ പോകുന്നത് എന്നാണ് ചിന്തിച്ചത്. അതായത് കേരളവും ഡാർവിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ്ട് ഒരുപോലെ തന്നെ തെങ്ങും മാങ്ങായും അങ്ങനെ എല്ലാവിധമായിട്ടുള്ള ഐറ്റംസ് കേരളത്തിൽ കാണുന്നതായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും ഇവിടെയും കാണാൻ പറ്റുന്നു. അതുകൊണ്ട് പുള്ളി ഓർത്തു, ഇത് വീണ്ടും ഞാൻ കേരളത്തിൽ ഡാർവിനിൽ തന്നെയാണോ ലാൻഡ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിച്ചു എന്ന് അദ്ദേഹം പറയുണ്ടായി. അതുപോലെയുള്ള ഒരു ജീവിതമാണ് നാട്ടിൽ ജീവിക്കുന്ന പോലെ. അതായത് ഇവിടെ എല്ലാ ആൾക്കാരും കയ്യിൽ മുണ്ടോ അല്ലെങ്കിൽ മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടോ അല്ലെങ്കിൽ ബനീനോ ഒക്കെ ധരിച്ച് വെളിയിൽ കൂടെ നടക്കാൻ പറ്റും. അതേസമയം മെൽബണോ ബാക്കിയുള്ള കമ്പയർ സിറ്റി പോയാൽ ഒന്നെങ്കിൽ തണുപ്പ് അല്ലെങ്കിൽ കൊടും ചൂട്, ഇത് രണ്ടും. ഇവിടെ ചൂടുണ്ട് തണുപ്പുണ്ട്, പക്ഷേ തണുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ നല്ലൊരു കാലാവസ്ഥ, ചൂടെന്ന് പറഞ്ഞാൽ വലിയ എക്സ്ട്രീം അല്ലാത്ത നാട്ടിലെ കാലാവസ്ഥ. എന്തുകൊണ്ടും ഇതൊരു തനി കേരളം പോലെ. അതായത് നമ്മുടെ ഇക്വേറ്ററിന്റെ ഭൂമധ്യരേഖയിൽ നിന്നും 4 മണിക്കൂർ ഡിസ്റ്റൻസ് മുകളിലേക്ക് പോയ കേരളവും അവിടുന്ന് 4 മണിക്കൂർ താഴേക്ക് പോകുന്ന കഴിഞ്ഞാൽ ഡാർവിനുമാകുന്നു. അതാണ് കേരളവുമായി ഏറ്റവും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു മുനമ്പായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഡാർവിന്.
നാട്ടിൽ നിന്നും മക്കളോടൊത്ത് ചിലവഴിക്കാൻ ഇവിടെ എത്തുന്ന മാതാപിതാക്കൾ ഡാർവിനെ ഇഷ്ടപ്പെടുന്നത് ഈ പ്രത്യേകതകൾ മൂലമാണ്. എന്നിരുന്നാലും ഒത്തിരിയേറെ വെല്ലുവിളികൾ ഡാർവിനിലെ മലയാളികൾ നേരിടുന്നുണ്ട്. മികച്ച ജോലി സാധ്യതകളും വരുമാനവും ഉണ്ടെങ്കിലും ജീവിത ചെലവ് ഡാർവിനിൽ പൊതുവെ ഉയർന്നതാണ്. ഈ അടുത്ത കാലത്ത് ഡാർവിനിലെത്തിയ കുടുംബാംഗങ്ങളിൽ ഒരാളാണ് ഡാർവിൻ മലയാളി ഫോറത്തിന്റെ ട്രഷററായ ആശ തോമസിന്റേത്. ഡാർവിനെ കുറിച്ച് ആശയുടെ വാക്കുകളിലൂടെ.
ഞാൻ യു കെയിൽ 10 വർഷം ഉണ്ടായിരുന്നു. യു കെയിൽ നിന്ന് കഴിഞ്ഞ വർഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. 1 വർഷമായിട്ട് ഡാർവിനിലുണ്ട്. ഡാർവിനിൽ ആദ്യം എത്തിച്ചേർന്നപ്പോൾ നല്ല ചൂടായിരുന്നു. നോക്കുമ്പോൾ നാട്ടിലെ ഒരു കാലാവസ്ഥ. 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എന്തിനാണോ ഇവിടെ വന്ന് എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ കയറി വന്നു. ഞാൻ ഡാർവിനിലോ ചുറ്റുമുള്ള കുറച്ച് നഗരങ്ങളിൽ നടന്നപ്പോൾ നമ്മുടെ നാടിൻ്റെ അതേ അവസ്ഥ കണ്ടപ്പോൾ യു കെയിൽ നിന്ന് വന്ന ഒരു മലയാളിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എന്തിനാണ് നമ്മൾ യു കെയിൽ നിന്ന് ഇങ്ങോട്ട് വന്നതെന്ന്. ഇവിടുത്തെ എക്സ്പെൻസസ് ഒത്തിരി അധികമാണ്, നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല ചിലവാണ്. വീടുകൾക്കാണേലും ഫുഡിനാണേലും നല്ല ചിലവുണ്ട്. വീട് മേടിക്കണമെങ്കിൽ ഒരു മലയാളിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം വരുമ്പോൾ അതൊരു വലിയൊരു ഞെട്ടലാണ്. വീടിൻ്റെ വില നല്ലതുപോലെ ഉയരങ്ങളിലേക്ക് ഉദിച്ചു കയറുന്ന സമയമാണ്. അത് നോക്കുമ്പോൾ ഡാർവിനിൽ ജീവിക്കുന്ന കാര്യം ഏതൊരു മലയാളികളും ഒന്ന് മന്ദിച്ചു നിന്ന് പോകും. അപ്പോൾ അതുകൊണ്ടായിരിക്കണം കുറേ മലയാളികൾ ഇവിടെ നിന്നും ഡാർവിനിൽ നിന്നും ചേക്കേറുന്നത്. ചിലവർക്ക് ചൂട് സഹിക്കാൻ പാടില്ലാത്തതുകൊണ്ടും ചിലർ മാറിപ്പോകുന്നുണ്ട്. എന്നിരുന്നാലും എന്തോ നമ്മളെ ഡാർവിനിൽ പിടിച്ചു നിർത്തുകയാണ്. അത് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടിൻ്റെ അതേ മനോഹാരിത ഇവിടെ ഉള്ളത് കൊണ്ടായിരിക്കണം. എൻ്റെ ഫ്രണ്ട്സിനോടും എൻ്റെ വീട്ടുകാരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഒരു കാരണവശാലും നാട് എനിക്ക് മിസ്സാവുന്നില്ലെന്ന്.
ചൂടുള്ള കാലാവസ്ഥയും ഉയർന്ന ജീവിത ചെലവും ഉണ്ടെങ്കിലും നമ്മുടെ ചക്കയും മാങ്ങയും കപ്പയുടെയും എല്ലാം സാന്നിധ്യം കൊണ്ട് തന്നെ മലയാളികൾ ഡാർവിനെ ഇന്നേറെ ഇഷ്ടപ്പെടുന്നു. ഇന്ന് ഡാർവിനിലെ മലയാളി സാന്നിധ്യം അവഗണിക്കാനാവാത്ത ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഡാർവിനിൽ നിന്നും SBS മലയാളത്തിനു വേണ്ടി മാത്യു വർഗീസ്. SBS Radio, 7 billion stories and counting.